ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
പ്രസിദ്ധ വന്യജീവി ഫോട്ടോഗ്രാഫറായ എൻ എ നസീർ എഴുതിയ ഒരു ലേഖനത്തിൽ കാട്ടിലെ ചില കാഴ്ചകളെ ഇങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്. റോഡിനിരുവശവും ആകാശമെത്തിപ്പിടിക്കുന്ന മഹാവൃക്ഷങ്ങൾ റോഡിൽ നിന്നും വനത്തിലേക്ക് കയറി വനത്തിന്റെ സ്വൈര്യത നശിപ്പിക്കാതിരിക്കാൻ വനാതിർത്തിയിൽ ആനവിരട്ടി ചൊറിയനവും രക്തം കുടിക്കുന്ന അട്ടകളും കാവൽ നിൽക്കുന്നു. എല്ലാ വനങ്ങളുടെയും അതിരുകളിൽ ഇങ്ങനെ എന്തെങ്കിലും വനത്തിന് കാവൽക്കാരായി നിൽക്കുന്നത് കാണാം. ഇലപൊഴിയും കാടുകളിൽ മുൾച്ചെടികൾ, മാൻചൊല്ലുകൾ, കടിക്കുന്ന ഒരുതരം ചെറു ഈച്ചകൾ, അല്ലെങ്കിൽ കാട് അതിന്റെ അതിരുകളിൽ ആർത്തലച്ച് വളർന്ന് ഒരിഞ്ച് പോലും അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പറ്റാത്ത തരത്തിൽ ഭിത്തി പോലെ നിലകൊള്ളുന്നു. എല്ലാം അതിന്റെ വലിയ ശത്രുവായ മനുഷ്യനെതിരെയാണ്. കേരളത്തിലാകെ 11,521 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കാടുണ്ട്. അതായത് സംസ്ഥാനത്തിന്റെ ആകെ വിസ്തൃതിയുടെ ഏതാണ്ട് 30% കാടാണ്. വാസ്തവത്തിൽ പ്രകൃതിസ്നേഹം അതിരു കവിഞ്ഞിട്ട് നമ്മളിപ്പോൾ നാടായ നാടൊക്കെ മരം വച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് കാട് ഉണ്ടാക്കുവാൻ. നല്ലത് തന്നെ. എന്നാൽ നമുക്കൊരു കാടുണ്ടാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ സൗകര്യപൂർവ്വം മറക്കുന്നുണ്ട്. കാട് ഒരു മരമോ മരങ്ങളുടെ കൂട്ടമോ അല്ല. ഒരു കാടുണ്ടാക്കാൻ നമുക്കാകില്ല. നട്ട മരങ്ങളുടെ എണ്ണം പറഞ്ഞ് പെരുമ നേടുന്നതിനൊന്നും ആർക്കും പരാതിയില്ല. പക്ഷെ ഉള്ള കാടിനെ നശിപ്പിക്കാതിരിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും നമുക്കുണ്ടാകണം. ആമസോൺ കാടുകൾ കത്തി നശിച്ചത് ലോകമാകെ വലിയ ചർച്ചയായിരുന്നു. 11,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ കാട് കത്തി നശിച്ചു എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് അത്രയും വലിയ ദുരന്തമാണ് എന്ന് വിവേകികൾ പറഞ്ഞു തന്നു. 11,000 ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പകുതിയോളം വരുന്ന പ്രദേശമാകെ കത്തി നശിച്ച് വെറും ചാമ്പലായി മാറി എന്നർത്ഥം. അവിടെയുള്ള മരങ്ങളും അതിൽ അധിവസിച്ച ചെറുകിളികളും മറ്റു ജീവജാലങ്ങളും എല്ലാം കത്തിക്കരിഞ്ഞു എന്നർത്ഥം. പരിസ്ഥിതിവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ നിരന്തരമായി വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സ്പോഞ്ചുകളാണ് ഓരോ മരവും. കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് തടിയായും മറ്റ് കോശഘടനകളായും സൂക്ഷിക്കുക വഴി കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാനും മരങ്ങൾ സഹായിക്കുന്നുണ്ട്. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ശേഖരിച്ച് സൂക്ഷിച്ച കാർബണിനെയാണ് കത്തുന്ന ഒരു മരം ഞൊടിയിടയിൽ കാർബൺ ഡയോക്സൈഡ് രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. ആമസോണിലെ കാട്ടുതീയും തൃശൂരിലെ കൊറ്റമ്പത്തൂരിലെ കാട്ടുതീയും ഉണ്ടാക്കുന്നത് ഇതേ ഫലം തന്നെയാണ്. ആമസോണിലുണ്ടായ ദുരന്തം കന്നുകാലികൾക്കുള്ള മേച്ചിൽപ്പുറങ്ങൾ സജ്ജമാക്കുന്നതിന് തടി വ്യവസായികൾ മനഃപൂർവ്വം തീയിട്ടതുമൂലമാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. തടി ഖനി വ്യവസായത്തിനായി ആമസോൺ മേഖലയിലെ ഗോത്രവർഗത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. ഗോത്രവർഗ നേതാക്കൾ മുറഗോത്രക്കാർ ശരീരമാകെ ഓറഞ്ചും ചുവപ്പും ചായം പൂശി അമ്പും വില്ലുമെടുത്ത് യുദ്ധസജ്ജരായി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. നമ്മുടെ കാട്ടുതീയും മനുഷ്യനിർമ്മിതമാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്തു വരേണ്ടിയിരിക്കുന്നു. ഇന്ന് മലയാള മനോരമ എഴുതിയ എഡിറ്റോറിയൽ ശ്രദ്ധേയമാണ്. ഉയിരെടുക്കുന്ന കാട്ടുതീ, വനത്തിന് വിലയുണ്ട് വനപാലകരുടെ ജീവനും. കാട്ടുതീയിലേക്ക് ഈയാമ്പാറ്റകളെപ്പോലെ പറത്തിവിടാനുള്ളതല്ല നമ്മുടെ വനപാലകരുടെ ജീവൻ എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ദുരന്തം. വേണ്ടത്ര ഉപകരണങ്ങളും തീ കെടുത്താനുള്ള പരിശീലനവും നൽകിയാണോ വനപാലകരെ തീക്കാട്ടിലേക്ക് അയക്കുന്നത് എന്ന് വനം വകുപ്പ് ഇനിയെങ്കിലും ചിന്തിച്ചേ തീരൂ. ലോകം ഇത്ര പുരോഗമിച്ചിട്ടും മരത്തിന്റെ കമ്പുകൾ കൊണ്ട് തീ തല്ലിക്കെടുത്തിയാണ് നമ്മുടെ വനപാലകർ ഇപ്പോഴും വനം സംരക്ഷിക്കുന്നത് എന്നത് എത്ര കഷ്ടമാണ്. ചില വനമേഖലകളിൽ ഫയർ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. നീളമുള്ള ഇരുമ്പ് പൈപ്പിന്റെ അറ്റത്ത് റബ്ബർ വള്ളി ഘടിപ്പിച്ചിട്ടുള്ള സംവിധാനമാണ് ഫയർ ബീറ്റർ. മരച്ചില്ല സാങ്കേതിക വിദ്യയുടെ ഒരു യന്ത്രവൽകൃത രൂപം. അതിനപ്പുറത്തേക്ക് നമ്മുടെ വനം വകുപ്പ് ചിന്തിക്കാൻ ഇനിയും വൈകിക്കൂടാ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതായത് വനത്തിൽ കാട്ടുതീ പടർന്നാൽ ഇന്നും പച്ചത്തലപ്പുകൾ കൊണ്ട് അടിച്ചുകെടുത്തുന്ന രീതി. മിക്കപ്പോഴും അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങൾക്ക് വനത്തിനുള്ളിലേക്ക് എത്തിച്ചേരുക പോലും പ്രയാസമാണ്. എത്രമാത്രം സംരക്ഷണമാണ് കാടുകൾക്ക് നമ്മൾ നൽകുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. എൻ എ നസീർ മറ്റൊരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാട്ടിലെ ഓരോ ജീവനും നമ്മോടെന്തൊക്കെയോ പറയുന്നുണ്ട്. കാടിന്റെ ഹൃദയഭാഷ നമ്മളിൽ എത്ര പേർക്കറിയാം. എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും വൃക്ഷമെങ്കിലും നിങ്ങളെ അതിന്റെ അരികിലേക്ക് വിളിച്ചിട്ടുണ്ടോ? കാട്ടിൽ ഏറെ നേരം തനിച്ചിരിക്കണം, കാടിന് നമ്മുടെ മനസ്സ് കൊടുക്കണം. ചിത്രശലഭങ്ങളും പക്ഷികളും നമ്മുടെ ചുറ്റും പാറിക്കളിക്കും. പല ജീവികളും ഏറെ അരികിലേക്ക് വരുന്നത് കാണാം. അവയൊക്കെ എപ്പോഴോ കാടിന്റെ ഭാഗമാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കാട്ടിലെ ഓരോ വൃക്ഷങ്ങളും വല്ലാത്ത അസ്വസ്ഥതയിലാണിപ്പോൾ. ഓരോ ജീവികളും വല്ലാത്ത ആകുലതയിലാണിപ്പോൾ.